നമസ്കാരം. ഡോക്ടർ ഇന്നിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ബോൺ ക്യാൻസർ അഥവാ സാർക്കോമയെ കുറിച്ചിട്ടാണ്. എന്താണ് സാർക്കോമ, സാർക്കോമയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ സാർക്കോമയ്ക്കുള്ള സാധ്യത എത്രത്തോളം കൂട്ടുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി കൊച്ചിയിലെ VPS ലാക്ഷർ ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക് ഓങ്കോളജി വിഭാഗത്തിലെ കൺസൾട്ടന്റായ ഡോക്ടർ എബിൻ റഹ്മാൻ നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം ഡോക്ടർ.
നമസ്കാരം
ഡോക്ടർ, ഇന്നിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ ഞാൻ ചോദിക്കാണ്, ഡോക്ടറിന്റെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്, ഈ ഓർത്തോപീഡിക് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് അധികം ആളുകൾക്കും അറിയാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. നിങ്ങളുടെ ഈ ഡിപ്പാർട്ട്മെന്റ് സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, പ്രത്യേകത അതിനെ കുറിച്ച്?
ആ പേര് തന്നെ ഉണ്ട്, ഓർത്തോപീഡിക് ഓങ്കോളജി. ഓർത്തോപീഡിക് ഇപ്പൊ എല്ലാവർക്കും അറിയാം, ബോൺ സംബന്ധമായിട്ടുള്ള ഒരു ഡിവിഷൻ, ഓങ്കോളജി ക്യാൻസർ സംബന്ധമായിട്ടുള്ള ഡിവിഷൻ. അപ്പൊ ബോണിൽ നിന്നും അസ്ഥിയിൽ നിന്നും ഉത്ഭവിക്കുന്ന ക്യാൻസറിനെ കുറിച്ചുള്ള ഡിവിഷനാണ് ഓർത്തോപീഡിക് ഓങ്കോളജി. ഇതിന് സാധാരണ ഒരു ടേമിൽ പറഞ്ഞ ബോൺ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ ട്യൂമർ യൂണിറ്റ് എന്നും കൂടി പറയാറുണ്ട്. ഇപ്പൊ ബോൺ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂ, ഇപ്പൊ സാർക്കോമ എന്ന് വെച്ചാൽ എല്ലിൽ അസ്ഥിയിൽ നിന്ന് മാത്രം ഉണ്ടാവുന്ന ഒരു ക്യാൻസർ മാത്രമുള്ള സാർക്കോമ. എന്നാൽ അതിനെ നമ്മുടെ അസ്ഥിയെ ബന്ധിപ്പിക്കുന്ന മസിൽസ്, കൊഴുപ്പ്, ഫാറ്റ്, ലിഗമെന്റ്സ്, ടെൻഡൻസ്, മജ്ജ, കാർട്ടിലേജ്, ഇതിൽ നിന്ന് ഉണ്ടാവുന്ന എല്ലാ ക്യാൻസറെയും നമ്മൾ സാർക്കോമ എന്നുള്ള ഡിവിഷനിൽ തന്നെ കൂട്ടാറുള്ളു.
അപ്പൊ
ഞങ്ങളുടെ ഡിവിഷൻ ഇതെല്ലാം ഈ ബോൺ ആൻഡ് സോഫ്റ്റ് ടിഷ്യൂൽ നിന്ന് ഉണ്ടാകുന്ന ക്യാൻസേഴ്സിനെല്ലാം ഡീൽ ചെയ്യുന്ന ഡിവിഷനാണ്.
പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് സാർക്കോമയുടെ?
ഏതൊരു ബോൺ റിലേറ്റഡ് ഡിസീസിനെ പോലെ തന്നെയും പെയിൻ, വേദനയാണ് ആകെ ഫസ്റ്റ് ലക്ഷണം. എല്ലാവർക്കും കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണം വേദനയുണ്ട്. എന്നാൽ ഈ വേദനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ബാക്കിയുള്ള ഒരു അസ്ഥി സംബന്ധമായിട്ടുള്ള കണ്ടീഷൻസിന് ക്യാൻസറിന്റെ വേദനകൾ അത് എത്ര വേദന സംഹാരി കഴിച്ചാലും കുറയുള്ളൂ, എന്നാൽ ഫുള്ളായിട്ട് അത് മാറില്ല. പിന്നെ ഈ വേദന കൂടുതലും ഉറക്കത്തിൽ, നൈറ്റ് പെയിൻസ് എന്ന് പറയും, ഉറക്കത്തിലാണ് ഈ വേദന കൂടുതലും വരാറ്. പിന്നെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഉണ്ടാവില്ല, വലിയ സ്ട്രെയിനോ വീഴ്ചകളോ ഒന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് ഒരു ദിവസം വേദന തുടങ്ങി, മരുന്ന് കഴിച്ചിട്ടും വേദന മാറുന്നില്ല, കൂടിക്കൂടിക്കൊണ്ടിരിക്കുന്നു. രാത്രി വേദന കാരണം ഉറക്കത്തിൽ നിന്ന് എണീക്കേണ്ട അവസ്ഥ വരുന്നു. ഇതെല്ലാം ഈ ഒരു ബോൺ ക്യാൻസർ റിലേറ്റഡ് പെയിൻ്റ്. പിന്നെ സെക്കൻഡ് ആയിട്ടുള്ള ഇപ്പൊ സോഫ്റ്റ് ടിഷ്യൂ, മസിലിനൊക്കെ ഒരു ട്യൂമറോ ക്യാൻസർ ഉണ്ടായി കഴിഞ്ഞാൽ വേദന ഉണ്ടാവില്ല, പകരം മുഴയിട്ട് കാണാൻ പറ്റും. നമുക്ക് കയ്യിലോ കാലിലോ എവിടെയെങ്കിലൊക്കെ ഒരു മുഴയിട്ട് കണ്ട് അതിന്റെ സൈസ് കൂടിക്കൊണ്ടിരിക്കുന്ന മുഴകൾ, എന്നാ വേദനയില്ല. അപ്പൊ ആ മുഴകളെല്ലാം ഒരു ക്യാൻസറിന്റെ ലക്ഷണമാണ്, സാർക്കോമയുടെ ലക്ഷണമാണ്. പിന്നെ വേറെ നമ്മളൊരു സിംപ്റ്റം പറയുന്നത്, ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പം എല്ല് ഫ്രാക്ചർ ആവാം. ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് ഇറങ്ങിയപ്പോ, വീഴ്ചയുടെ ആവശ്യമില്ല, സ്റ്റെപ്പ് ഇറങ്ങിയപ്പോ ഫ്രാക്ചർ ആവാം. ഒന്ന് കസേരയിൽ നിന്ന് എണീറ്റപ്പോ കയ്യോ കാലോ ഫ്രാക്ചർ ആവാം, അതെല്ലാം പാത്തോളജിക്കൽ ഫ്രാക്ചർ എന്ന് പറയും. അതിന്റെ അർത്ഥം ആ എല്ല് ഓൾറെഡി എന്തോ അസുഖം കൊണ്ട് വീക്കായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരു ചെറിയ അനക്കത്തിൽ തന്നെ അത് ഫ്രാക്ചർ ആവുക. അപ്പൊ അതൊരു വേറൊരു ലക്ഷണം. പിന്നെ സാധാരണ ക്യാൻസറിൽ കാണുള്ള ക്ഷീണം, വിശപ്പില്ലായ്മ, എന്നാ ഭക്ഷണം, വെയിറ്റ് ലോസ്, ഇതൊക്കെല്ലാം ക്യാൻസർ സാർക്കോമയുടെ സിംപ്റ്റംസ് ആണ്.
ഈ പലരുടെയും സംശയമാണ് ബോൺ ക്യാൻസർ നമുക്ക് പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റുമോ, അതിന്റെ ഒരു സാധ്യത എത്രത്തോളമാണ്? എന്റെ അഭിജയം,
ഒരു നമ്മുടെ 1980s മുമ്പ് വരെ കീമോ മരുന്നുകളൊന്നും അത്രയും നമ്മള് അത്രയും മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്തൊക്കെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ മരുന്നൊന്നുമില്ല, ഡയറക്റ്റ് സർജറി. സർജറി എന്ന് വെച്ചാൽ ആംപ്യൂട്ടേഷൻ, അതായത് ആ എഫക്റ്റഡ് ആയോ കയ്യോ കാലോ മുറിച്ച് മാറ്റാന്നുള്ളതായിരുന്നു ഒരു 1980s 1990s വരെയൊക്കെയുള്ള ട്രീറ്റ്മെന്റ്. അപ്പൊ ആ സമയത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഈ സക്സസ് റേറ്റ്, നമ്മളത് സർവൈവൽ ഒരു പെർസെന്റാ പറയാം, അതൊരു 25% ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കീമോ മരുന്നുകൾ വന്നു തുടങ്ങി, MRIയുടെ എഫക്റ്റീവ്നെസ് ഒക്കെ നന്നായി തുടങ്ങി, നമ്മുടെ സർജിക്കൽ സ്കിൽസ് ഒക്കെ വന്ന് ഭേദപ്പെട്ടപ്പോൾ ലിം സാൽവേജ് എന്ന് പറഞ്ഞ ഒരു സർജറി, അതാണ് ഈ ഓർത്തോപെഡിക് ഓങ്കോളജി ട്രീറ്റ്മെന്റിന്റെ മെയിൻ കോർണർ സ്റ്റോൺ ആണ് ഈ ലിം സാൽവേജ് സർജറി. അപ്പൊ ആ പേരിലുള്ള തന്നെ ലിംബ് സേവിങ് സർജറി, കാല് രക്ഷിച്ചുകൊണ്ടുള്ള സർജറി. അപ്പൊ ഈ സർജറീസിൽ നമ്മൾ ജസ്റ്റ് ഫുൾ കാല് മുറിച്ച് മാറ്റേണ്ട ആവശ്യമില്ല, ബാക്കിയുള്ള എല്ലൊന്നും എഫക്റ്റഡ് ആയിട്ടില്ല. അപ്പൊ ആ എഫക്റ്റഡ് ആയിട്ടുള്ള എല്ലിന്റെ ഒരു ഭാഗം മാത്രം മുറിച്ച് മാറ്റി പിന്നെ അത് പല രീതിയിലുള്ള റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും, അതിനാണ് ലിം സാൽവേജ് സർജറി. അപ്പൊ ഈ കീമോ മരുന്നും ലിം സാൽവേജ് സർജറിയും പിന്നെ സാർക്കോമ യൂണിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊരു ട്യൂമർ ബോർഡ് ഉണ്ട്, പല ഓൺകോളജി ഡോക്ടേഴ്സ്, റേഡിയേഷൻ ഓൺകോളജി, മെഡിക്കൽ ഓൺകോളജി, അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഡിസ്കസ് ചെയ്ത ഒരു ഏറ്റവും ബെസ്റ്റ് പ്ലാൻ. അപ്പൊ ഇതെല്ലാം കൂടി ചേർന്ന് വന്നപ്പോ പണ്ടുണ്ടായിരുന്ന 25% സക്സസ് റേറ്റ് നമുക്കിപ്പോ ഒരു 80-85% വരെ എത്തിക്കാൻ പറ്റിയിട്ടു.
ഏത് പ്രായക്കാരിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്? അങ്ങനെയുണ്ടോ?
സാർക്കോമ കൂടുതലും വളരുന്ന കുട്ടികളിലാണ്, അത് ആണും പെണ്ണും ആവാം, അത് ഈക്വൽ ആയിട്ട്, അങ്ങനെ അതിൽ വ്യത്യാസമില്ല. പക്ഷെ ഒരു 20 years താഴെയുള്ള, ഇപ്പൊ ഞാൻ എനിക്ക് 1 വയസ്സുള്ള കുട്ടിയെയും ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, 20 വയസ്സ്. അപ്പൊ ആ ഒരു റേഞ്ചിൽ ഏറ്റവും കൂടുതൽ റേഞ്ച് 5-20 years. അന്ന് വേറെ സാർക്കോമാസ് ഉണ്ട് അഡൾട്ട്ഹുഡിലും പ്രായമായവരിലും പറഞ്ഞ സാർക്കോമാസ് ഉണ്ട്. എന്നാലും മെജോറിറ്റി ബോൺ ക്യാൻസേഴ്സ് നമുക്ക് കുട്ടികളിലാണ്
ഉണ്ടാവുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ മുതിർന്നവരായാലും കുട്ടികളിലായാലും ആ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതില് നല്ല
ലക്ഷണങ്ങൾ മിക്കതും സെയിം ആണ്. പക്ഷെ ഞാൻ കണ്ടുവന്നേക്കുന്നത് പിള്ളേരില് കൂടുതലും ആ ലക്ഷണം വരുന്ന സമയവും ഒരു ഡോക്ടറിനെ കാണുന്ന സമയവും തമ്മിൽ ഭയങ്കര ഒരു ഡിലേ ഉണ്ട്. കാരണം അത് മിക്കവരും പിള്ളേരാകുമ്പോ
കുട്ടികളില് വളരെ വൈകിയായിരിക്കും ഒരു പക്ഷേ അല്ലെ.
അവര് നമ്മുടെ പ്രസന്റ് ചെയ്യണ തിരിങ്കുടി വൈകിയായിട്ട്. കാരണം അത് എനിക്ക് തോന്നുന്നു പിള്ളേരാകുമ്പോ അവര് കളിക്കും, സ്കൂളിൽ ചിലപ്പോ എവിടെയെങ്കിലും തട്ടലും മുട്ടലും ഉണ്ടാവും. അപ്പൊ എന്തെങ്കിലും ഒരു വേദന ആയിട്ട് വന്നാൽ നമ്മള് രക്ഷിതാക്കളെല്ലാം ആ ചിലപ്പോ വല്ല സ്ട്രെയിൻ ആയിരിക്കും, ഓടിക്കളിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പൊ ഗ്രോയിങ് പെയിൻസ് ആയിരിക്കും വളരണ കുട്ടികളിൽ ഉണ്ടാവണം, എല്ല് വളരുമ്പോൾ ഒരു പെയിൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പറഞ്ഞ ഇത്തിരി നാള് വെക്കും, പിന്നെ ഒരു ഡോക്ടറെ കണ്ട് ചിലപ്പോ കാൽഷ്യം വൈറ്റമിൻ ഡി ഗുളിക
കൊടുക്കുന്നു
ചെയ്യും. അപ്പൊ ചിലപ്പോ ഒരു ഇത്തിരി റിലീഫ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ പക്ഷെ പിന്നെയും ഇത് വീണ്ടും
വന്നുകൊണ്ടിരിക്കുകയും.
അപ്പൊ അങ്ങനെ ഒരു എക്സ്റേ എടുക്കുമ്പോ എക്സ്റേയിൽ ചിലപ്പോ ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ
കാണും.
അപ്പോഴേക്കും ഒരു 3-4 മന്ത്സ് ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. എന്നാ അഡൾട്ട്സിലാണെങ്കിൽ അവർക്കറിയാം ഇതിപ്പോ എന്തോ പറ്റിയിട്ടുണ്ട്, ഞാൻ കാര്യമായിട്ടൊന്നും എനിക്ക് വലിയ സ്ട്രെയിനോ തട്ടലോ ഉണ്ടായിട്ടില്ല, അപ്പൊ എന്തുകൊണ്ടാണ് ഈ വേദന എന്ന് പറഞ്ഞാൽ അവർ ഇത്തിരി കൂടി നമ്മുടെ അടുത്ത് വന്ന് ഒരു ഇമേജിങ് എക്സ്റേസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അഡൾട്ട്സിന് ഇത്തിരിയും കൂടി നേരത്തെ നമ്മൾ അസുഖങ്ങൾ പിക്കപ്പ് ചെയ്യാറ്.
ഈ പറഞ്ഞ പോലുള്ള ലക്ഷണങ്ങൾ കുട്ടികളിൽ നമ്മൾ നേരത്തെ കണ്ടെത്തുന്നതിനിടെ രക്ഷിതാക്കൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്?
ഈ ഗ്രോയിങ് പെയിൻസ് എപ്പോഴും അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന കാര്യം. എനിക്കും പല പേഷ്യൻസും ഗ്രോയിങ് പെയിൻ ആയിട്ട് വെച്ചോണ്ടിരുന്ന ഒരു 6 മാസം കഴിഞ്ഞിട്ടൊക്കെ വന്നവരൊക്കെ ഉണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സാർക്കോമയുടെ പെയിൻ എന്ന് ചോദിച്ചാല് ഒരു കാരണമില്ലാതെ പെട്ടെന്ന് വരും, അത് കൂടിക്കൊണ്ടിരിക്കും, മരുന്ന് കഴിച്ചാലും മാറില്ല. നൈറ്റ് പെയിൻസ് ഉറക്കത്തിലായിരിക്കും കൂടുതൽ. എന്നാൽ ഈ ഗ്രോയിങ് പെയിന് അത് ഒരു പെട്ടെന്ന് ഒരു സമയത്ത് തന്നെ ഒരു കാരണമില്ലാതെയൊക്കെ വരും. കൂടുതലും കളിച്ച് കുറെ ഓടി കളിച്ചു കഴിഞ്ഞിട്ട് കുട്ടികളത് പറയാറ്. പിന്നെ അത് ഒന്ന് അത് മാറും, നമ്മളൊന്ന് മരുന്നൊന്നും കൊടുത്തില്ലെങ്കിലും അത് മാറും. മരുന്ന് കൊടുത്താൽ പെട്ടെന്ന് അതിന്റെ സിംപ്റ്റം കുറയും. അപ്പൊ അതൊക്കെ കൂടുതലും ഗ്രോയിങ് പെയിൻസിന്റെ ഒരു പെയിൻ. എന്നാ മാറാത്ത മരുന്ന് കഴിച്ചിട്ട് മാറാത്ത വേദനകളാണ് കൂടുതലും സാർക്കോമയുള്ളത്.
ഈ നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ മറ്റ് ക്യാൻസർ പോലെയാണോ ഇതിനെ എത്രത്തോളം, ഇപ്പം ബോൺ ക്യാൻസറിനുള്ള സാധ്യത എത്രത്തോളം കൂട്ടുന്നത്?
ബോൺ ക്യാൻസർ ഭയങ്കര ഒരു റെയർ ആയിട്ടുള്ള ഒരു ക്യാൻസർ. ഇപ്പൊ എല്ലാ ക്യാൻസർ ഇപ്പൊ ഒരു 100 ക്യാൻസർ രോഗികളെ നമ്മൾ നിരത്തി നിർത്തിയാൽ അതിൽ 1-2 പേർക്ക് ബോൺ ക്യാൻസർ ഉണ്ടാവുള്ളൂ. ശരിക്കും 1% പറയുള്ളൂ ഓഫ് ഓൾ ക്യാൻസർ ടൈപ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ കുറിച്ചുള്ള നമ്മുടെ അറിവ് വളരെ ചുരുക്കമാണ്. അത് ഡോക്ടേഴ്സിന്റെ ഇടയിലാവട്ടെ ജനറൽ പോപ്പുലേഷന്റെ ഇടയിലും ഒരു ബോൺ ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഭയങ്കര മോശം. കാരണം ഇത് റെയർ ആയ
കാരണം
അറിയില്ല, അതുകൊണ്ട് പലതും മിസ്സായി പോവാറുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കിട്ടാതെ പോവാറുണ്ട്. അത് ഭയങ്കര കോമൺ ആണ്. നമ്മൾ വിചാരിക്കും അതൊന്നും അധികം സംഭവിക്കില്ല, പക്ഷെ എന്റെ പ്രാക്ടീസിൽ ഞാൻ ഭയങ്കരമായിട്ടും ഫേസ് ചെയ്യുന്ന ഒരു ചലഞ്ച് ഈ വേറെ ഒരാള് ഇൻഫെക്ഷനോ വേറെ എന്തെങ്കിലും അസുഖം എന്നൊക്കെ വിചാരിച്ച് ഓൾറെഡി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊരു ബോൺ ക്യാൻസർ ആണെന്നുള്ളൊരു റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ എന്റെ അടുത്ത് വരുമ്പോ എനിക്ക് എപ്പോഴും നമുക്കൊരു 100% ആ ഒരു ചാൻസ് കൊടുക്കാൻ
പറ്റാറില്ല.
അപ്പൊ അതുകൊണ്ട് പല ആൾക്കാരും അൺഅവെയർ ആയ കാരണം കുറെ മിസ്ഡയഗ്നോസിസ് ഉണ്ട്, ഇത് മിസ്സായി പോകാറുണ്ട്. എന്നാൽ റോങ് ഫുൾ റോങ് ആയിട്ടുള്ള സർജറിയോ ട്രീറ്റ്മെന്റുകളും വളരെ കോമൺ ആയിട്ട് നടക്കാറുണ്ട്. പിന്നെ കാരണം ഈ ബോൺ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണം ഈ ജനിതക വ്യത്യാസങ്ങൾ തന്നെ. എന്നാൽ ചില ക്യാൻസേഴ്സ് ഇപ്പൊ ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ ഹെറിഡിറ്ററി ആയിട്ടുള്ളത് ചിലപ്പോ ജനിതക വ്യത്യാസങ്ങൾ നമുക്ക് പാരമ്പര്യമായിട്ടൊക്കെ കിട്ടാം. എന്നാൽ ബോൺ ക്യാൻസറിൽ അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പൊ ഒരു ലൈഫ് സ്റ്റൈലോ വേറെ ഒരു റിസ്ക് ഫാക്ടർ ആയിട്ടൊന്നുമില്ല ജനിതക
വ്യത്യാസം.
ഹോർമോൺ റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷെ ബോൺ ക്യാൻസറിൽ എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയാനുണ്ടെങ്കിൽ അതൊരു റേഡിയേഷൻ. ഇപ്പൊ പുറമെ വേറെ എന്തെങ്കിലും അസുഖത്തിനൊക്കെ വല്ല റേഡിയേഷൻ കൊടുക്കേണ്ടി വന്നാൽ ആ റേഡിയേഷന്റെ റിസ്ക് കാരണം ചിലപ്പോൾ ബോൺ ക്യാൻസർ ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ ഈ ബോൺ ക്യാൻസേഴ്സിന് ഒരു കാരണങ്ങളുമില്ല, ആർക്ക് എപ്പോ വേണമെങ്കിലും
വരാം. ഇനി എത്ര സ്റ്റേജസ് ആണുള്ളത്? നോർമലി ഉള്ള പോലെ
നോർമലി ബാക്കി ക്യാൻസേഴ്സിനുള്ള പോലെ തന്നെ 4 സ്റ്റേജസ് ആണ് ഉള്ളത്. എപ്പോഴും സ്റ്റേജ് 1 ഉം 2 ഉം ആണ് ഏറ്റവും നല്ല റിസൾട്ട്സ് കിട്ടുന്നത്. 3 ഉം 4 ഉം എല്ലാം റിസൾട്ട്സ് ഇത്തിരി മോശമാണ്.
സ്പ്രെഡ് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, എത്ര വേഗതയിലാണ് അതിന്റെ, വളരെ പെട്ടെന്നാണോ എങ്ങനെയാണ്?
ബോൺ ക്യാൻസർ സ്പ്രെഡ് ചെയ്യണ വളരെ പെട്ടെന്നാണ്. കൂടുതലും ബ്ലഡ് വഴിയാണ് നല്ലപോലെ സ്പ്രെഡ് ചെയ്യാറ്. ഇത് കൂടുതലും എനിക്ക് തോന്നിയേക്കണം ബോൺ ക്യാൻസേഴ്സിനുള്ള കീമോ മരുന്നുകളുടെ ഒരു എണ്ണം വളരെ കുറവാണ്. അപ്പൊ ഒരു സെക്കൻഡ് ലൈൻ മരുന്നുകൾ അങ്ങനെയൊന്നും അങ്ങനെ കാര്യമായിട്ട് എഫക്റ്റീവ് ആയിട്ടില്ല. അപ്പൊ അങ്ങനെ സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ പിടിച്ചു നിർത്താനുള്ള നമ്മുടെ കയ്യിലുള്ള ആ ഒരു ആമമിന്റെ ഏരിയ ഭയങ്കര ലിമിറ്റഡ് ആണ്. എന്നാൽ ബാക്കി ബ്രസ്റ്റ് ക്യാൻസർ ആയിക്കോട്ടെ, തൈറോയിഡ്, കിഡ്നി ക്യാൻസർ എന്നെല്ലാം ഇപ്പൊ ഇമ്യൂണോ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞ് വളരെയധികം നല്ല എഫക്റ്റീവ് മരുന്നുകളുണ്ട്. ആ ഒരു ഒരു അഡ്വാൻറ്റേജ് നമുക്ക് ബോൺ ക്യാൻസറിനില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ സ്പ്രെഡ് വന്നു കഴിഞ്ഞാൽ ഒരു മോശം റിസൾട്ട് പെട്ടെന്നാവും, കുറേ നാളൊന്നും അങ്ങനെ ജീവിച്ചിരിക്കാനുള്ള സാധ്യതകളൊക്കെ ഭയങ്കര കുറവ്.
ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്ന ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് തന്നെയായിരിക്കും. ആദ്യം കാണേണ്ടത് ഓങ്കോളജിയിലായിരിക്കും, ഏത് സ്പെഷ്യലൈസ് ചെയ്യണം. ഇപ്പം ഈ പറഞ്ഞ പോലെ എല്ലിന്റെ ആണെങ്കിലും ശരിക്കും ലാസ്റ്റ് സ്റ്റേജ് എല്ലാ ഡോക്ടേഴ്സിനെയും കണ്ട് ഒരു പക്ഷേ ലാസ്റ്റ് സ്റ്റേജിലായിരിക്കും ഡോക്ടറിന് അടുത്ത് എത്തുന്നത്. അപ്പൊ എത്രത്തോളമാണ് അതിന്റെ ഒരു അത് ഭേദമാക്കാനുള്ള സാധ്യത നമ്മുടെ
എല്ലാ ക്യാൻസറിലും ഉള്ള പോലെ ഫസ്റ്റ് ചാൻസ് ഇസ് ദ ബെസ്റ്റ് ചാൻസ്. ഏറ്റവും ആദ്യം നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു നമ്മുടെ അടുത്ത് സാർക്കോമ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും. പിന്നെ പറഞ്ഞ പോലെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഒരു ട്യൂമർ ബോർഡ്, അതാണ് ഈ ഇപ്പോഴും നമ്മുടെ സക്സസ് റേറ്റ് വളരെ കൂട്ടാനുള്ള കാര്യം. ഇപ്പൊ ഇവിടെ നമ്മുടെ ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ഇങ്ങനെ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ മെഡിക്കൽ ഓൺകോളജിയിൽ വന്നു കഴിഞ്ഞാലും നമ്മളൊരു ട്യൂമർ ബോർഡ് കൂടും. അതിലിപ്പോ മെഡിക്കൽ ഓൺകോളജി, ഓർത്തോപെഡിക് ഓൺകോളജി, സർജിക്കൽ ഓൺകോളജി, പെത്തോളജി, ഇവരെല്ലാവരും ഇതിൽ ഈ സാർക്കോമയിൽ വൈദഗ്ധ്യം നേടിക്കഴിഞ്ഞ എക്സ്പേർട്സ് ആണ് ഇവരെല്ലാം. ഈ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യും ഈ ഒരു പേഷ്യന്റിനെ കുറിച്ച്. എന്നിട്ട് ഓരോരുത്തർ അവരവരുടെ കൺസേൺസും അവരുടെ ട്രീറ്റ്മെന്റ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ട് ഏറ്റവും ബെസ്റ്റ് പ്ലാൻ ആയിരിക്കും ആ പേഷ്യന്റിന്
കൊടുക്കുന്നത്.
അപ്പൊ അങ്ങനത്തെ ഒരു കൊടുക്കുമ്പോൾ നമുക്ക് വളരെയധികം ഒരു നമ്മളെ 80-85% ഒക്കെ നമുക്ക് സക്സസ് റേറ്റ് കിട്ടാറുണ്ട്. പറഞ്ഞ പോലെ പല സ്ഥലത്തും ഇങ്ങനെ കറങ്ങി പല ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് ഏറ്റവും ദിവസം നമ്മുടെ അടുത്ത് വരുമ്പോൾ ആ 85% നേരെ 50%ന്റെ അടിയിലേക്ക് ആവുന്നത്, പകുതിയിൽ കുറയും ആ സക്സസ് ചാൻസ് നേരെ 50%ന്റെ അടിയിലാണ്. ഏതൊരു ക്യാൻസറിൽ, ഇപ്പൊ ബോൺ ക്യാൻസർ എന്ത് ക്യാൻസർ ആയിക്കോട്ടെ, നമ്മൾ ഏത് സ്റ്റേജിലാണോ കണ്ടുപിടിക്കുന്നത് ആ അതിനനുസരിച്ചാണ് നമ്മുടെ സക്സസ്, ട്രീറ്റ്മെന്റ് സക്സസ്
വരുന്നത്. ഡോക്ടറിന്റെ ഈ ഒരു കരിയറിൽ ഇത്രയും പേഷ്യൻസിനെ നോക്കിയിട്ടുണ്ട്, ഒരു ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ?
എല്ലാ പേഷ്യൻസിനും എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടവർ തന്നെയാണ്. എന്നാലും ഓർത്തെടുക്കാൻ പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒരു 3 വയസ്സുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. പറഞ്ഞ പോലെ ക്യാൻസർ ആണെന്ന് ഡയഗ്നോസ് ചെയ്തു, ആദ്യം ഗ്രോയിങ് പെയിൻ ആണെന്നൊക്കെ ഡയഗ്നോസ് ചെയ്തു, പല സ്ഥലത്തൊക്കെ ട്രീറ്റ്മെന്റ് എടുത്തു. മൾട്ടിപ്പിൾ സ്ഥലത്ത് പോയിട്ട് എല്ലാവരും പറഞ്ഞു ചെറിയ കുട്ടിയാണ്, കാല് മുറിച്ചു മാറ്റി, മുട്ടിന്റെ ചുറ്റുള്ള എല്ലിലായിരുന്നു ക്യാൻസർ, കാല് മുറിച്ചു മാറ്റേണ്ടി വരും, മുട്ടിന്റെ മുകളിൽ മുറിച്ചു മാറ്റേണ്ടി വരും. അപ്പൊ അവരുടെ ഫാദറും മദറും ഭയങ്കര വറീഡായിരുന്നു. അങ്ങനെ എന്റെ അടുത്ത് എത്തിയപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാല് സേവ് ചെയ്തിട്ടുള്ള ഒരു സർജറി, അങ്ങനെ ഭയങ്കര അധികം ചെയ്തിട്ടില്ലാത്തൊരു സർജറിയാണ്, ജോയിന്റും കാലും സേവ് ചെയ്തിട്ടുള്ള ഒരു സർജറി നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അത് നമുക്ക് കീമോ എല്ലാം കൊടുത്തു, നല്ല പോലെ MRI പ്ലാൻ ചെയ്തു, 3D പ്രിന്റിംഗ് എന്ന് പറഞ്ഞ പുതിയ ഒരു മൊഡാലിറ്റീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്തു. ആ കുട്ടിയുടെ എല്ല് അതേ സൈസിൽ നമ്മളൊരു പ്രിന്റ് മോഡൽ ഉണ്ടാക്കി, എന്നിട്ട് ആ എല്ലില് തന്നെ കറക്റ്റ്, 3 വയസ്സുകാരുടെ എല്ലിനൊന്നും പറ്റിയ പ്ലേറ്റ്സോ ഇംപ്ലാന്റ്സോ ഒന്നും നമുക്ക് അവൈലബിൾ അല്ല, അതൊക്കെ നമ്മൾ പ്രത്യേകം അതിനുവേണ്ടി ഉണ്ടാക്കണം.
അപ്പൊ
അങ്ങനെ ആ കുട്ടിക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് നമ്മളൊരു പ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി, എന്നിട്ട് ഈ അസുഖം ഉള്ള എല്ലിന്റെ ഈ ഭാഗം പുറത്തെടുത്തു, അത് പുറമേ കൊണ്ടുപോയി നമ്മള് ഹൈ ഡോസ് റേഡിയേഷൻ കൊടുത്തു, അതിനൊരു അർബുദ വിമുക്തമാക്കി ഒരു ബോണാക്കി, അത് തിരിച്ചു കൊണ്ടുപോകുന്നു. അന്ന് തന്നെ തിരിച്ച് ആ എല്ല് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വന്നിട്ട് നമ്മൾ ആ പ്ലേറ്റ് ഒക്കെ വെച്ച് ഫിക്സ് ചെയ്തു. ഇപ്പൊ ആ കുട്ടി നല്ല ഹാപ്പി ആയിട്ട് നടക്കുന്നു,
ഹാപ്പി ആയിട്ട്
ആ കാല് വെച്ച് തന്നെ അവര് ഡാൻസ് ചെയ്ത്
നടക്കും.
അവര് ഡാൻസ് ചെയ്യണേന്റെയും ഈ സ്കൂളിൽ ഡാൻസ് ചെയ്യണേന്റെയും ഓരോ ട്രിപ്പിനും ഉണ്ട് ആ വീഡിയോസ് ഒക്കെ എനിക്ക്
അയച്ചു.
വളരെ സന്തോഷം.
സാർക്കോമയുടെ പുതിയ ചികിത്സാ രീതികൾ എന്തൊക്കെയാണ് ഇവിടുത്തെ?
പുതിയ, ഞാൻ നേരത്തെ പറഞ്ഞു 3D പ്രിന്റിംഗ് ഒരു പുതിയ ചികിത്സാ രീതിയാണ്. അതായത് ഇപ്പൊ എല്ലാ ഈ ഇംപ്ലാന്റ്സ്, നമ്മൾ സാർക്കോമക്ക് ഉപയോഗിക്കുന്ന ഇംപ്ലാന്റ്സുകളെല്ലാം വളരെ എക്സ്പെൻസീവാണ്. അപ്പൊ ഈ ഇംപ്ലാന്റ് ഒഴിവാക്കി നമുക്ക് മാക്സിമം എല്ല് തന്നെ ഉപയോഗിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണ പുതിയ നൂതന രീതികളൊക്കെ വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒന്നാ ക്യാൻസർ ബാധിച്ച എല്ലിന്റെ ഒരു ചെറിയ പീസ് എടുത്ത് റേഡിയേഷൻ കൊടുത്ത് നമുക്ക് തിരിച്ചു വെക്കാം, അതുപോലെ ലിക്വിഡ് നൈട്രജനിൽ ഇട്ട് ട്രീറ്റ് ചെയ്ത് തിരിച്ചു വെക്കാം. അപ്പൊ അങ്ങനെയൊക്കെ വെക്കുമ്പോൾ നമുക്ക് പിന്നെ അതൊരു ഫ്രാക്ചർ പോലെ ട്രീറ്റ് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു പ്ലേറ്റും മാത്രം മതി, ഇത്ര വലിയ എക്സ്പെൻസീവ് സർജറിയിൽ പോകുന്നുള്ളു. അപ്പൊ ഇതൊക്കെയാണ് കൂടുതലും നമുക്ക് പുതിയതായിട്ടുള്ള ട്രീറ്റ്മെന്റ് രീതി. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുട്ട് സേവ് ചെയ്യാൻ പറ്റും, സ്വന്തം എല്ല് തന്നെ ഫിറ്റ് ചെയ്ത് നമുക്ക് ഉള്ളിലിടുന്ന ഇംപ്ലാന്റുകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും, സർജറികളുടെ ആ ഒരു സിവിയറിറ്റി കുറയ്ക്കാൻ പറ്റും. ഇതൊക്കെ പുതിയ ലേറ്റസ്റ്റ് ആയിട്ട്
വരുന്നതാണ്. സാർക്കോമയാണെന്ന് സ്ഥിരീകരിക്കുമ്പോൾ ഡോക്ടറിന് മുമ്പിൽ ഒരാള് വരുമ്പോൾ അതെങ്ങനെയാണ് പ്രൊസീജിയേഴ്സും മറ്റു കാര്യങ്ങളും എങ്ങനെയാണ്?
ആദ്യമായിട്ടൊരു സിംപ്റ്റം ആയിട്ട് എന്റെ അടുത്ത് വരുകയാണെങ്കിൽ നമ്മൾ ആദ്യം എക്സ്റേ എടുക്കും, MRI എടുക്കും, എന്നിട്ട് പിന്നെ ബയോപ്സി എടുക്കും. ബയോപ്സിയാണ് ഇതിലത്തെ മെയിൻ. ബയോപ്സി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എന്ത് ടൈപ്പ് സാർക്കോമ, കാരണം ഓരോ സാർക്കോമക്കും പല കീമോ മരുന്നുകൾ. അപ്പൊ ഇപ്പൊ ഒരു സാർക്കോമ എന്ന് ബയോപ്സിയിലൂടെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് വേറെ എവിടെയെങ്കിലും ബാധിച്ചിട്ടുണ്ടാവുന്ന അറിയണം. അപ്പൊ അതിനുവേണ്ടി PET CT സ്കാൻ എന്ന് പറഞ്ഞ CT സ്കാൻ എടുക്കും. അതിൽ എവിടെയും ബാധിച്ചിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യും. ഒരു 10 ആഴ്ച 3 സൈക്കിൾ കീമോതെറാപ്പി കൊടുക്കുമ്പോഴേക്കും ഇതിന്റെ സൈസ് കുറയും, ഇതിന് ക്യാൻസറിന്റെ അഗ്രസീവ്നെസ് കുറയും, സൈസ് കുറയും, ബ്ലഡ് വഴി സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതകൾ കുറയും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സർജറി ചെയ്യും, ആ ലിം സാൽവേജ് സർജറി, പല രീതിയിലുള്ള ലിം സാൽവേജ് സർജറി ചെയ്യും. സർജറി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ഇത്തിരി സൈക്കിൾ കീമോ കൂടി കൊടുത്താൽ അതോടെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആണ്.
ഈ സാർക്കോമ വരാതിരിക്കാനായിട്ട് നമ്മൾ ബേസിക് ആയിട്ട് ചെയ്തിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
അങ്ങനെ ഞാൻ പറഞ്ഞു, ഇതിനൊരു കാരണമില്ല. ആർക്ക് വേണമെങ്കിലും കാരണം എന്തെങ്കിലും ഉണ്ടായാലേ നമുക്ക് അതൊരു ഒഴിവാക്കി അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബേസിക്കലി ഇത് പ്രിവെൻഷനെക്കാട്ടും ഒന്നും നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഞാൻ പറഞ്ഞില്ല, ആകെ ഒരു റേഡിയേഷൻ അങ്ങനെ മാത്രമൊക്കെ ഉള്ളൂ, വേറൊരു റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടൊന്നുമില്ല. നമ്മുടെ ജീവിതശൈലിയോ ഭക്ഷണ രീതിയോ ഒന്നും ഈ സാർക്കോമയ്ക്ക് റിസ്ക് ഫാക്ടർ ആയിട്ടില്ല. അപ്പൊ ഇതിലൊരു പ്രിവെന്റീവ് മെഷേഴ്സ് എന്ന് നോക്കാൻ പറഞ്ഞാൽ അങ്ങനെ കാര്യമായിട്ടില്ല. ബേസിക്കലി സക്സസ് ഏറ്റവും ബെസ്റ്റ് നിർണ്ണയിക്കുന്നത് കറക്റ്റ് സമയത്ത് കണ്ടുപിടിക്കുക. അത് ഐഡിയൽ ഒരു സാർക്കോമ എക്സ്പേർട്ട് സെന്റേഴ്സിൽ നിന്ന് ചികിത്സ എടുക്കാം. ഇതെല്ലാം ട്രീറ്റ്മെന്റ് സക്സസ് വളരെയധികം മെച്ചപ്പെടുത്തും.
താങ്ക് യു ഡോക്ടർ, താങ്ക് യു സോ മച്ച്. വളരെ വിലപ്പെട്ട വിവരങ്ങളാണ് പങ്കുവച്ചത്. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഡോക്ടർ എബിൻ പങ്കുവച്ച വിവരങ്ങൾ നിങ്ങൾക്ക് ഏറെ ഉപയോഗപ്രദമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അടുത്ത ആഴ്ച പുതിയ വിഷയമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.